ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യയുടെയും വിജ്ഞാനത്തിന്റെയും സമഗ്ര വികസനത്തിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിസ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും സന്ദർശക വിസയെന്നത് രാജ്യം സന്ദർശിക്കുന്നതിനുള്ള അനുമതി മാത്രമാണെന്നും നോർക്ക റൂട്ട്സ്. ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെണ്ണൽ ഈ മാസം 8-ന്. രാജ്യത്ത് 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുടെ സമാപനം ഇന്ന് അനന്തപുരിയിൽ. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യയുടെയും വിജ്ഞാനത്തിന്റെയും മേഖലയിൽ സമഗ്ര വികസനം നടത്തുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ വിദ്യാർത്ഥിനികൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും തങ്ങളുടെ കഴിവ് തെളിയിക്കണമെന്നും രാഷ്ട്രപതി. ഉദയ്പൂരിൽ മോഹൻലാൽ സുഖാദിയ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി രാജസ്ഥാനിലെത്തിയത്. രാജസ്ഥാൻ സർക്കാർ സംഘടിപ്പിക്കുന്ന ആദി ഗൌരവ് സമാരോഹ് പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുക്കും.
आपको अध्ययन करना चाहिए, इससे आपको भारत की गौरवशाली परंपराओं के बारे में जानकारी मिलेगी. साथ ही आपको ऐसे विलक्षण व्यक्तियों की जीवन गाथा का परिचय प्राप्त होगा जो आपके लिए आदर्श हो सकते हैं.
സ്വച്ഛ് ഭാരത് ദൌത്യം കഴിഞ്ഞ 10 വർഷങ്ങളിൽ സൃഷ്ടിച്ച മാറ്റം സമൂഹ മാധ്യമ പോസ്റ്റിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഭാഗമായി 12 കോടി ശൌചാലയങ്ങൾ നിർമ്മിച്ചു. നിരവധി മാതൃ ശിശു മരണങ്ങൾ കുറയ്ക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹ്യ സാമ്പത്തിക ഭേദമന്യേ എല്ലാവരുടെയും അന്തസ് കാത്തുസൂക്ഷിക്കുന്നതിനും സാധിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രശ്നങ്ങൾ ഉണ്ടായത് അവസാനഘട്ടത്തിലാണ്. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായും ആസൂത്രിതമായി വേണം ഇതിനെ കാണാനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ADGP റിപ്പോർട്ട് സമഗ്രമല്ല. പൂരം വിഷയത്തിൽ പ്രത്യേക അന്വേഷണം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ADGP വീഴ്ച അന്വേഷിക്കും. ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ തലത്തിൽ അന്വേഷിക്കും എന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15-ാം കേരള നിയമസഭയുടെ 12-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെയാകും സഭാ സമ്മേളനം ചേരുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം സഭ വീണ്ടും തിങ്കളാഴ്ച ചേരും. സർക്കാർ കാര്യങ്ങളും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങളുമാണ് സഭാ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. വിസ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി. സന്ദർശക വിസയെന്നത് രാജ്യം സന്ദർശിക്കുന്നതിനുള്ള അനുമതി മാത്രമാണ്. അത് ജോലിക്കായുള്ള അനുമതിയല്ലെന്ന തിരിച്ചറിവ് വേണം. സന്ദർശക വിസയിൽ വിദേശ രാജ്യത്ത് എത്തുന്നവർക്ക് ജോലി ലഭിക്കാൻ അവസരമൊരുക്കുമെന്ന നിലയിൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയണം. ഒരു രാജ്യവും സന്ദർശക വിസയിൽ ജോലി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാളാണ് 90-അംഗ ഹരിയാന നിയമസഭയിലേക്കുള്ള ഒറ്റഘട്ട വോട്ടെടുപ്പ്. ഈ മാസം 8-ന് ജമ്മുകശ്മീരിനൊപ്പമാണ് ഹരിയാനയിലും വോട്ടെണ്ണൽ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് വിവിധ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഇന്ന് അംബാല സിറ്റി മണ്ഡലത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും ദീപീന്ദർ സിംഗ് ഹൂഡയും വിവിധ സ്ഥലങ്ങളിൽ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ട്രെയിൻ അപകടങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ട് റെയിൽവേ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ഇന്ന് തിരുവനന്തപുരത്ത്. റെയിൽവേ പോലീസ് SP നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, റെയിൽവേ സംരക്ഷണ സേന ഡിവിഷണൽ സെക്യൂരിറ്റി ഓഫീസർ തൻവി പ്രഫുൽ ഗുപ്ത എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 233 ആയി. 22 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിൽ 169 പേർക്ക് പരിക്കേറ്റു. ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ 17,120 പേരെ രക്ഷപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിച്ചു. ബീഹാറിൽ 17 ജില്ലകളിൽ വെള്ളപ്പൊക്ക ദുരന്തം തുടരുന്നു. 15 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. കോസി, ഗണ്ഡക്, മഹാനന്ദ, കമലാബാലൻ, ബാഗ്മതി നദികളിലെ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇന്ത്യൻ നാവികസേനയുടെ വാർഷിക ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനമായ ഇന്തോ പസഫിക് റീജിയണൽ ഡയലോഗ് ഇന്ന് മുതൽ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ഇന്തോ പസഫിക് മേഖലയിലെ വിഭവങ്ങൾ, ജിയോ പൊളിറ്റിക്സ്, സുരക്ഷ എന്നതാണ് 3 ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമഗ്രമായ സമുദ്ര സുരക്ഷാ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. തന്റെ പുതിയ പാർട്ടിയുടെ പേര് ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്ന് പി വി അൻവർ എംഎൽഎ. പാർട്ടി രൂപീകരണത്തിന് എംഎൽഎ സ്ഥാനം തടസ്സമാകുമെങ്കിൽ രാജിവയ്ക്കും. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവി ഒഴിയണം എന്നത് ആവർത്തിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ബ്രെയിൽ ലിപിയിൽ സാക്ഷരതാ പഠനത്തിന് അവസരമൊരുക്കിയ സംസ്ഥാന സാക്ഷരതാ മിഷൻ കാഴ്ചപരിമിതി നേരിടുന്നവർക്കായി നടപ്പാക്കുന്ന പദ്ധതിയിൽ പഠന സാമഗ്രികൾ ഉൾപ്പെടെ സൌജന്യമായി നൽകും. കാഴ്ചപരിമിതി നേരിടുന്നവരെ കണ്ടെത്തി അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സ് അധ്യാപക ഫോറവുമായി ചേർന്ന് സംസ്ഥാന സാക്ഷരതാ മിഷൻ പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ വിവിധ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും പൂജകളും നടക്കുന്നു. വിശ്വാസികൾ ആദ്യ ദിനത്തിൽ ദേവിയെ ശൈലപുത്രിയുടെ രൂപത്തിലാണ് ആരാധിക്കുന്നത്. നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ശക്തിവന്ദനയെ ആരാധിക്കുന്ന ഉത്സവം ഏവർക്കും ഐശ്വര്യം കൊണ്ടുവരട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ ശൈലപുത്രി ദേവിയെ വണങ്ങുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. ഭാരതത്തിൽ എല്ലായിടത്തും ഒരേ സന്ദേശമാണ് നവരാത്രി ആഘോഷം പകർന്നു നൽകുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഗവർണർ. അനന്തപുരിയിലെ നവരാത്രി പൂജയോടനുബന്ധിച്ചുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ചൊവ്വാഴ്ച പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ഇന്നലെ തിരുവനന്തപുരത്തെത്തിയ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിയോടെ കരമനയിലെത്തുന്ന ഘോഷയാത്ര വൈകുന്നേരം 6:30 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും. ഘോഷയാത്രയ്ക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആചാരപരമായ വരവേൽപ്പ് നൽകും. പിന്നീട് സരസ്വതി വിഗ്രഹത്തെ കിഴക്കേ നടയിലെ നവരാത്രി മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും. കുമാരസ്വാമിയെ ആര്യശാല ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ക്ഷേത്രത്തിലും പൂജക്കിരുത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 8 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിച്ചൽ മുതൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വരെയാണ് ഗതാഗത ക്രമീകരണം.
കേരളത്തിൽ അടുത്ത 4 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച പാരിതോഷികങ്ങളുടെ ഇ ലേലം 31 വരെ നീട്ടി. ഇത് 6ാം തവണയാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ച പാരിതോഷികങ്ങളുടെ ഇ ലേലം നടക്കുന്നത്. ഇ ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതി പോലുള്ള രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനാൽ ഇ ലേലത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം പ്രധാനമാണെന്ന് സർക്കാർ അറിയിച്ചു. ഇ ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് PM Mementos.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഇന്ന് ആരംഭിക്കും. കലോത്സവത്തിന്റെ സ്വർണക്കപ്പ് ഇന്നലെ കണ്ണൂരിൽ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിരയും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരിയും ചേർന്ന് ഏറ്റുവാങ്ങി. ശനിയാഴ്ച വരെയാണ് കലോത്സവം. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ.
ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 1600 കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ മുനിസിപ്പൽ സ്കൂൾ, തളാപ്പ് മിക്സഡ് യു പി സ്കൂൾ എന്നിവിടങ്ങളിലായി 8 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി 9 ഇനങ്ങളിലും കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കായി 15 ഇനങ്ങളിലും കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി 19 ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. കുട്ടികൾക്കുള്ള ഭക്ഷണം പ്രധാന വേദിയായ മുനിസിപ്പൽ സ്കൂളിലാണ് ഒരുക്കിയിരിക്കുന്നത്.
ഐസിസി വനിതാ 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് ഇന്ന് ഷാർജയിൽ തുടക്കമാകും. ഈ മാസം 20 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 10 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും തമ്മിലാണ് ആദ്യ മത്സരം. നാളെ നടക്കുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ന്യൂസിലന്റാണ് എതിരാളി. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യയുടെയും വിജ്ഞാനത്തിന്റെയും സമഗ്ര വികസനത്തിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിസ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും സന്ദർശക വിസയെന്നത് രാജ്യം സന്ദർശിക്കുന്നതിനുള്ള അനുമതി മാത്രമാണെന്നും നോർക്ക റൂട്ട്സ്. ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെണ്ണൽ ഈ മാസം 8. രാജ്യത്ത് 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുടെ സമാപനം ഇന്ന് അനന്തപുരിയിൽ. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:50.